You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ബിൻസി വർഗീസ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
ബിൻസി. ഇപ്പോൾ പണമിടപാടുകൾ നടത്താൻ ക്രെഡിറ്റ് കാർഡുകളിലും ഡെബിറ്റ് കാർഡുകളിലും ഉള്ള ഒരു സംവിധാനമാണല്ലോ ടാപ്പ് ആൻഡ് ഗോ.
അതെ.
ഇത് എന്താണെന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം തന്നെ ആദ്യമൊന്ന് വിശദീകരിക്കാമോ?
ടാപ്പ് ആൻഡ് ഗോ ഇപ്പം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. പെർച്ചേസസ് അണ്ടർ $100 പെർച്ചേസസിന് അത് ഉപയോഗിക്കാം. ബേസിക്കലി ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു എഫ് പോസ്റ്റ് ടെർമിനലിൽ ടാപ്പ് ചെയ്യുമ്പം ട്രാൻസ്ഫർ നടക്കും. അതിൻ്റെ പുറകിലുള്ള ടെക്നോളജി എന്ന് പറയുന്നത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ചിപ്പാണ്. ആ ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്തൊരു നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ചിപ്പുണ്ട്. അത് അതിൽ കൂടെ ആ ട്രാൻസാക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ എഫ് പോസ് ടെർമിനലിലോട്ട്. ഒരു റേഡിയോ ആൻറ്റിനയും ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്ത് എംബഡഡ് ആയിട്ടുണ്ട്, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ആ രണ്ട് ടെക്നോളജി കൊണ്ടാണ് ഇത് ഈ ടാപ്പ് ആൻഡ് ഗോ പേയ്മെന്റ്സ് നടക്കാൻ പറ്റുന്നത്.
ഓക്കെ. ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും ഈ സംവിധാനം ഉണ്ടോ?
ഇല്ല, ക്രെഡിറ്റ് കാർഡ് മാത്രം. ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ വീസ ഡെബിറ്റ് ആണെങ്കിൽ അത് വർക്ക് ചെയ്യും. വീസ ഡെബിറ്റ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ആ ഐറ്റത്തിൽ വർക്ക് ചെയ്യും, പക്ഷെ കൂടുതലും ക്രെഡിറ്റ് കാർഡിലാണ് ഈ ടെക്നോളജി.
ഓക്കെ. ബിൻസി, സംസാരിച്ചതിനിടയ്ക്ക് പറഞ്ഞു $100 താഴെയുള്ള സാധനങ്ങൾ നമുക്ക് ടാപ്പ് ആൻഡ് ഗോ സംവിധാനത്തിലൂടെ വാങ്ങാമെന്ന്. അപ്പൊ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു തുകയുടെ സാധനം നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നാണോ?
ടാപ്പ് ആൻഡ് ഗോ ചെയ്യാൻ പറ്റത്തില്ല, പിന്നിടണം അല്ലെങ്കിൽ ചിപ്പ് ഇൻസേർട്ട് ചെയ്യണം.
ഓക്കെ. ഇനി ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യം ഒന്ന് പറയാമോ? അതായത് ഇപ്പം നമുക്ക് ചിപ്പ് യൂസ് ചെയ്ത് പണമിടപാടുകൾ നടത്താം, അതുപോലെ തന്നെ പിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്നേച്ചർ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ ടാപ്പ് ആൻഡ് ഗോ സംവിധാനം എത്രത്തോളം സുരക്ഷിതമാണ്?
നമ്മൾ ചിപ്പ് ഉപയോഗിച്ച് സൈൻ ചെയ്യുന്നത് സുരക്ഷിതമാണെങ്കിൽ ഇതിൽ അതിൽ കൂടുതൽ ഡേഞ്ചറോ ഒന്നുമില്ല. ബേസിക്കലി 4 സെന്റിമീറ്റർ വരെ അതിൻ്റെ ട്രാൻസ്മിഷൻ ചെല്ലാം. പക്ഷേ അത് ടാപ്പ് ചെയ്താലേ ആ പേയ്മെൻറ്റ് നടക്കൂ. അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയത് കൊണ്ട് ആ ട്രാൻസാക്ഷൻ നടക്കുകയില്ല. വളരെ സുരക്ഷിതം, കാരണം വീസയും മാസ്റ്റർ കാർഡും $100 അണ്ടർ ഫുൾ സെക്യൂരിറ്റി. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കിയാൽ അവർ റീഫണ്ട് ചെയ്യും. സോ യു പ്രൊട്ടക്റ്റഡ്, 100% റീഇംബേഴ്സ്മെന്റ് കിട്ടും. അത് വീസയുടെയും മാസ്റ്റർ കാർഡിന്റെയും ഗ്യാരണ്ടിയാണ്.
ബിൻസി പറഞ്ഞു ടാപ്പ് ആൻഡ് ഗോ സുരക്ഷിതമാണെന്ന്. അപ്പോൾ ഇതിനുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇത് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഈ ടാപ്പ് ആൻഡ് ഗോ ഫെസിലിറ്റി കൊണ്ടുള്ളത് സാധാരണക്കാരന്?
അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൺവീനിയൻസ്, അത് അതേ ഉള്ളൂ മെയിൻ അഡ്വാൻറ്റേജ്. ഇപ്പം ഇനിയിപ്പോൾ ഫോണിലും പല ഫോണിലും ഇപ്പം നമുക്ക് ടാപ്പ് ആൻഡ് ഗോ ചെയ്യാം. അന്നേരം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നടക്കുപോലും വേണ്ട, ഫോൺ ടാപ്പ് ചെയ്താൽ മതി. അത് ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് എന്നേ ഉള്ളൂ, കൺവീനിയൻസ് എന്നേ ഉള്ളൂ. ക്യൂ നിൽക്കേണ്ട, പിന്നെ ഒന്ന് സൈൻ ചെയ്യാനുള്ള സമയം എടുക്കേണ്ട, ഡ്രൈവ് ത്രൂയിൽ കൂടെ പോയാലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ ഒരു ഗ്രോസറി സ്റ്റോറോ 7-Eleven അങ്ങനെ വല്ല ഇടത്തും പോയാലും പെട്ടെന്ന് ടാപ്പ് ചെയ്ത് പോകാം. അല്ലെ ധൃതി, ഇപ്പം എല്ലാവർക്കും ധൃതിയാവല്ലോ. അല്ലെ കൺവീനിയൻസ് എന്ന് മാത്രമേ ഉള്ളൂ അഡ്വാൻറ്റേജ്.
ഓക്കെ. ഇത് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയ, അല്ലെങ്കിൽ ഇത് പല തരത്തിലുള്ള എന്താ ഇത് മിസ്യൂസും ഇതുകൊണ്ട് നടക്കുന്നുണ്ടായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ടാപ്പ് ആൻഡ് ഗോ സംവിധാനം ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ?
ഇല്ല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ ഡീആക്ടിവേറ്റ് ചെയ്യാനൊരിതില്ല. പക്ഷേ നിങ്ങൾക്ക് ടെർമിനലി ടാപ്പ് ചെയ്യണം എന്ന് താല്പര്യമില്ലെങ്കിൽ ഇപ്പോഴും ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് പിന്നിടാം. ടാപ്പ് ആൻഡ് ഗോ ഫംഗ്ഷൻ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ഓക്കെ. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് മോഷണം പോവുകയും ഈ ടാപ്പ് ആൻഡ് ഗോ സംവിധാനം ദുരുപയോഗിച്ച് പണം നഷ്ടമാവുകയൊക്കെ ചെയ്യുന്ന നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ അത് കൂടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
അതെ.
ചിലപ്പോൾ നമ്മൾ കാർഡ് പോയതായിട്ട് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് മോഷണം പോയി, ടാപ്പ് ആൻഡ് ഗോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നും വേണ്ട, സിഗ്നേച്ചറും ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും?
തടയാൻ നമ്മുടെ കാട് സൂക്ഷിക്കുക എന്നല്ലാതെ വേറൊരു രീതിയിൽ അത് തടയാനുള്ള മാർഗമില്ല. അത് നമ്മൾ റിയലൈസ് ചെയ്ത് ബാങ്കിനെ അറിയിച്ചാൽ മാത്രമേ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പം പല ഇന്റർനെറ്റ് ബാങ്ക് ആപ്സിലും നമുക്ക് കാർഡ് ലോക്ക് ചെയ്യാം. ഇപ്പം പെട്ടെന്ന് കാർഡ് കളഞ്ഞു പോയി എന്ന് മനസ്സിലായാൽ ഇന്റർനെറ്റ് ഫോണിൽ കൂടെ ആപ്പിൽ കൂടെ ലോഗിൻ ചെയ്ത് ആ കാർഡ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പക്ഷെ അതല്ലാതെ നമുക്കത് തടയാൻ പറ്റിയാല് ഇപ്പൊ വലിയൊരു നമ്മുടെ കാർഡ് എടുത്തോണ്ട് പോയി പല കടകളിൽ പോയി ടാപ്പ് ചെയ്ത് പോയാൽ നമ്മളത് നമ്മുടെ ബാങ്കിൽ ഏത് ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു കർത്തവ്യം. അത് നമ്മൾ ചെയ്താൽ ആ കാശെല്ലാം അവർ തിരിച്ചു തരും, റീഇംബേഴ്സ് ചെയ്യും.
ഓക്കെ, അത് ഈ ടാപ്പ് ആൻഡ് ഗോ സംവിധാനത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റ് സംവിധാനങ്ങളിലും ഇത് അവൈലബിൾ ആണോ?
എല്ലാ ക്രെഡിറ്റ് കാർഡും വീസയും മാസ്റ്ററും അണ്ടർ റൈറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അത് റീഇംബേഴ്സ് ചെയ്യും. പക്ഷേ ഈ $100 ഈ ടാപ്പ് ആൻഡ് ഗോയ്ക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ആസ് ലോങ് ആസ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം, നമ്മുടെ കാർഡ് പോയി എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ബാങ്ക്സിൽ പല വഴിയുണ്ട് ഇത് നോക്കാൻ, ഇത് ശരിക്കുള്ള ട്രാൻസാക്ഷൻ ഒന്നും അല്ലയോ എന്ന്.
ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത് ദുരുപയോഗപ്പെടുന്നതായിട്ട്. ഇതിനെ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കരുതലുകളാണ് നമുക്ക് എടുക്കാവുന്നത്?
കാർഡ് എപ്പോഴും സൂക്ഷിക്കുക, എവിടാന്ന് ഒരു ജ്ഞാനം വേണം. കാർഡ് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വെക്കണം. ഈ കാലങ്ങളിൽ അധികം കാർഡ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ഫോണെ വേണമെങ്കിൽ ഫങ്ഷണാലിറ്റി, ടാപ്പ് ആൻഡ് ഗോ ഫങ്ഷണാലിറ്റി ഉപയോഗിക്കാം. കെയർഫുൾ ആകുക, അവെയർ ആകുക, അറിഞ്ഞാൽ ഉടൻ ബാങ്കിനെ അറിയിക്കുക. ആ പ്രിക്കോഷൻസ് ആണ് മെയിൻലി. നാളെ വിളിക്കാമെന്ന് വിചാരിക്കല്ലോ, അറിഞ്ഞാൽ ഉടൻ ബാങ്കിനെ അറിയിക്കുക. ഇത് ആപ്പിൽ കൂടെ ഏത് സമയമാണെങ്കിലും ആപ്പിൽ കൂടോ ഫോണിൽ കൂടോ ഇന്റർനെറ്റിൽ കൂടോ മെനി വേയ്സ്. ബേസിക്കലി ഇത് പ്രിക്കോഷൻ.
ഓക്കെ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പല സംവിധാനങ്ങളുണ്ട് കാർഡിൽ തന്നെ നമുക്ക് പണമിടപാടുകൾ നടത്താനായി. ഇപ്പോൾ ചിപ്പുണ്ട്, പിന്നുണ്ട്, സിഗ്നേച്ചറുണ്ട്, ടാപ്പ് ആൻഡ് ഗോ ഉണ്ട്. ഇതിൽ ഏത് സംവിധാനമാണ് ഏറ്റവും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതെന്നാണ് ബിൻസിയുടെ അഭിപ്രായം?
എല്ലാത്തിൻ്റെ സുരക്ഷിത ഒരുപോലെയുള്ളൂ. സെയിം ടെക്നോളജിയോ ഫങ്ഷണാലിറ്റിയോ ആണ് നമ്മൾ ചിപ്പ് ഉപയോഗിക്കുന്നതോ സിഗ്നേച്ചർ ഇടുന്നതോ ടാപ്പ് ആൻഡ് ഗോ ഇടുന്നതോ എല്ലാം ഒരു ടെർമിനലിലാണ്, ഒരു സെയിം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് മറ്റേനെക്കാട്ടും നല്ലതല്ല. പിന്നെ ടാപ്പ് ആൻഡ് ഗോ ആണെങ്കിൽ ബേസിക്കലി $100 ഉപയോഗിക്കാൻ പറ്റൂ. അന്നേരം അത് അണ്ടർ റൈറ്റ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ കാർഡും വീസയും അവരുടെ ലയബിലിറ്റിയിൽ. സോ പ്രോബ്ലി സേഫ് ഈ ടാപ്പ് ആൻഡ് ഗോ ആയിരിക്കും. പക്ഷേ ഏത് ഫങ്ഷണാലിറ്റി ഉപയോഗിച്ചാലും ഒരേ ടെക്നോളജിയാണ്, അതിൽ ഒന്നിനും കൂടുതൽ സുരക്ഷിതയോ കുറഞ്ഞ സുരക്ഷിതയോ ഇല്ല.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ സുരക്ഷിതമെന്ന് പറയാൻ കാരണം?
ടാപ്പ് ആൻഡ് ഗോ ഈ വീസയുടെയും മാസ്റ്റർ കാർഡിൻ്റെയും ലയബിലിറ്റി അണ്ടർ റൈറ്റിംഗ് കാരണം. അവർ ഈ ടെക്നോളജി കൊണ്ടുവന്നപ്പം ഒബിയസ്ലി ബാങ്കിനും ഇതേ ചോദ്യങ്ങളായിരുന്നു, ഇതേ കൺസിഡറേഷൻസ് ആയിരുന്നു. ഓക്കെ, ഇത് ആർക്കു വേണമെങ്കിലും പോയി ടാപ്പ് ചെയ്യാം, കാശ് പോവും, എങ്ങനെ വന്നില്ല. ഞങ്ങൾക്ക് ഈ ടെക്നോളജി കൊണ്ടുവരണം, അങ്ങനെ ഒരു നിങ്ങളുടെ കൺസിഡറേഷന് ഞങ്ങളത് അണ്ടർ റൈറ്റ് ചെയ്തോളാം. എന്ത് നഷ്ടം വന്നാലും ഞങ്ങളുടെ ലയബിലിറ്റിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തോളാം. ടാപ്പ് ആൻഡ് ഗോ കൺവീനിയൻ്റ് ആണ്. പിന്നെ ഈ ലയബിലിറ്റി അണ്ടർ റൈറ്റിംഗ് ഉള്ളത് കൊണ്ട് ഈസി ടു ഡിസ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. അവരധികം ചോദ്യമൊന്നുമില്ല, എസ്പെഷ്യലി $100 അണ്ടർ ആണെങ്കിൽ നോർമലി കാശ് പെട്ടെന്ന് തിരിച്ചിടും. മറ്റേത് ഇച്ചിരി കൂടെ പ്രോസസ് ഉണ്ട്, ഇച്ചിരി കൂടെ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, ഇച്ചിരി ലെങ്ത് എടുക്കുമായിരിക്കും ആ കാശ് തിരിച്ചു വരാൻ.
ഇതിപ്പോ എത്രത്തോളം സമയം എടുക്കുമായിരിക്കും പൈസ തിരിച്ചു കിട്ടാൻ?
എല്ലാം ഡിപെൻഡിങ് ഓൺ ദി സർക്കംസ്റ്റാൻസ്. പക്ഷേ നോർമലി ഇറ്റ്സ് മറ്റേനെക്കാട്ടിലും ഫാസ്റ്റർ ആണ്.
ഓക്കേ, ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ഇപ്പം ഉപഭോക്താക്കൾ ഈ ടാപ്പ് ആൻഡ് ഗോ സംവിധാനം ഉപയോഗിക്കുന്നത് കൊണ്ട് കടയുടമകൾക്ക് കൂടുതലും നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് വായിച്ചറിയണ്ടായി. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
ഒരു ടെർമിനൽ, മെർച്ചന്റ് ടെർമിനൽ ഒരു കടയിൽ വെക്കണേൽ അതിന് കാശുണ്ട്, അതിനൊരു ഒരു ഫീ ഉണ്ട്, ഒരു റെന്റ് ഫീ ഉണ്ട്, അത് അതിൻ്റെ മോളി പെർ ട്രാൻസാക്ഷൻ ഫീ ഉണ്ട്. അന്നേരം സേ ഒരു പെർ ട്രാൻസാക്ഷന് 25 cents ആവുമെങ്കിൽ, വിസ മാസ്റ്റർ നോർമലി സേ 25 cents ആവുകയാണെങ്കിൽ പല പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ അത് ഒത്തിരി ദാറ്റ് ആഡ്സ് അപ്പ്. 25 cents ആയിട്ട് ടാപ്പ് ആൻഡ് ഗോ ആയതുകൊണ്ട് ആൾക്കാർ കൂടുതലും ഇപ്പം കാശ് ക്യാരി ചെയ്യാറില്ല. ഇത് കൺവീനിയൻ്റ്, ഇത് ടാപ്പ് ചെയ്ത് പോകാം. $3 or $4 ഐറ്റം ആണെങ്കിൽ തന്നെ ചില റീറ്റെയിലേഴ്സിന് അത് പാസ് ഓൺ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ കാണുമായിരിക്കും. ചെറിയ കടകളോ അങ്ങനെ വല്ലതോ ആണെങ്കിൽ ആ 25, 50, 80 cents കൂടെ ഒരു കോഫിയിലിട്ടാൽ പെട്ടെന്ന് $3.5 കോഫി $4 or $4.5 ആകുമ്പോൾ അവരുടെ കസ്റ്റമേഴ്സിന് താല്പര്യം കാണത്തില്ല. അങ്ങനത്തെ റീറ്റെയിലേഴ്സിന് അതൊരു ഹിൻഡ്രൻസ് ആയിട്ട് തോന്നാം. പക്ഷേ അവർക്ക് ഒരു എഫ്പോസ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവരത് ചിപ്പ് കൊണ്ട് അലാവ് ചെയ്യുവാണെങ്കിൽ ടാപ്പ് ആൻഡ് ഗോയും കൊണ്ട് അലാവ് ചെയ്യുന്നതിന് എക്സ്ട്രാ കോസ്റ്റ് ഒന്നുമില്ല. സോ ദാറ്റ്സ് ദ ബേസിക് കോസ്റ്റ് ഡിഫറൻസ്. എല്ലാ ട്രാൻസാക്ഷനും കാശുണ്ട്. ഇപ്പോൾ ആൾക്കാർ കൂടുതലും ടാപ്പ് ആൻഡ് ഗോ ഉള്ളവർ കാശ് കൊണ്ടു നടക്കാറില്ല, ഇത് ഇതാണ് ഉപയോഗിക്കുന്നത്. അതിന് കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിന് കൂടുതൽ അവരുടെ ഫീ കൂടുന്നു റീറ്റെയിലേഴ്സിൻ്റെ.
ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ബിൻസി വർഗീസ്.
താങ്ക് യു. sbs.com.au